2021 December 28 ചൊവ്വാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് അബിന. കോവളം സതീഷ് കുമാർ എഴുതുന്ന പരമ്പര ഗോത്രങ്ങളിലൂടെ. പഴയ കൃഷിയിലേക്ക് അട്ടപ്പാടി. ഇതെല്ലാം വിളഞ്ചിറുക്കുത് അറുക്കലാം. നഞ്ചൻ ഒന്നുകൂടി ഉറപ്പു നൽകി. രേസിയക്കൻ നീളത്തിലൊരു അരിവാളെടുത്തിട്ട് വീട്ടിലേക്ക് നോക്കി നീട്ടി വിളിച്ചു, സെൽവിയേയ് പൊന്നി. രേസിയക്കന്റെ അനുജത്തിയാണ് സെൽവി, പൊന്നി മകളും. രാവിലെ വീടിന് സമീപത്തെ കരനെല്ല് കൊയ്യാൻ മൂന്നു പേരും എത്തിയിരുന്നു. മഴ പെയ്ത ഈർപ്പം കാരണം മടങ്ങി. സമയം 11 ഈർപ്പം മാറി. അതാണ് രസി കൊയ്യാനിറങ്ങിയത്. നിമിഷങ്ങൾ കൊണ്ട് കൊയ്തെടുത്ത നെൽക്കതിരുകൾ കെട്ടി മാറ്റിയിട്ടു. നെല്ല് വിളഞ്ഞു നിൽക്കുന്നിടത്ത് അത് മാത്രമല്ല ഉള്ളത്. നഞ്ചൻ ഓരോന്നിന്റെയും അടുത്തെത്തി, ഇത് ചാമ, ഇത് തുവര, ഇത് കോറ അഥവാ റാഗി, പയർ, അഞ്ചിനം വിളവുകൾ ഒരേ സ്ഥലത്ത്. ഇതിനെ പഞ്ചക്കാട് കൃഷി എന്നാണ് ആദിവാസികൾ പറയാറുണ്ടായിരുന്നത്. കുറച്ചുകാലം മുമ്പ് കൈമോശം വന്നുപോയ പഞ്ചക്കാട് കൃഷി തിരിച്ചു പിടിക്കുകയാണ് അട്ടപ്പാടിയിലെ നക്കുപതി ഊരിലുള്ളവർ. പോഷകാഹാരക്കുറവ് കാരണം അമ്മമാരുടെ ആരോഗ്യം നശിക്കുകയും നവജാത ശിശുക്കൾ മരിക്കുകയും ചെയ്യുമ്പോൾ കൈമോശം വന്ന കാർഷിക സംസ്കാരത്തിലേക്കും ആഹാരക്രമത്തിലേക്കും തിരിച്ചു പോവുകയല്ലാതെ നിവർത്തിയില്ലെന്ന് അട്ടപ്പാടിയിലെ ഒരു വിഭാഗം പേരെങ്കിലും തിരിച്ചറിഞ്ഞിരിക്കുന്നു. വിത്ത് കിട്ടാനില്ലായിരുന്നു. പഴയ മൂപ്പന്മാരുടെ കയ്യിൽ നിന്നും വാങ്ങിയാണ് കൃഷി ചെയ്തത്, ഗ്രാമപഞ്ചായത്ത് മുൻ അംഗമായ സെൽവൻ പറഞ്ഞു. നാട്ടിലെ പോലെ നെല്ല് പുഴുങ്ങുന്ന പരിപാടി ഇവിടെയില്ല. തനതായ ഭക്ഷണശീലം ഉണ്ടായിരുന്നപ്പോൾ ഒരു രോഗവും ഊരിലുള്ളവർക്ക് വരില്ലായിരുന്നുവെന്ന് നക്കുപതി ഊരുമൂപ്പൻ രംഗൻ പറയുന്നു. ആകെ പേടിച്ചിരുന്നത് വസൂരിയെയാണ്. അത് മാറുകയും ചെയ്യും. അന്ന് ആശുപത്രി പോയി കുത്തിവെക്കേണ്ട ആവശ്യമേയില്ല. ഭക്ഷണം മാറി, രോഗങ്ങൾ വന്നു. ഇപ്പോൾ കൊറോണയും കിറോണയും ഒക്കെ വന്നു. ഞങ്ങളുടെ അച്ചച്ചന്റെ കാലത്ത് ആശുപത്രിയെ ഇല്ല. ചെറിയ കുട്ടികൾക്ക് പനി വന്നാൽ പോകും, അന്ന് ആയുസെത്തിയിട്ടേ മരിക്കൂ. അട്ടപ്പാടിയിലെ ഇപ്പോഴത്തെ അവസ്ഥയോർത്ത് മൂപ്പൻ നെടുവീർപ്പിട്ടു. പെണ്ണുങ്ങൾ ഗർഭിണിയാകുമ്പോഴേ ആശുപത്രിയിൽ പോകും, എന്നിട്ടും കുഞ്ഞുങ്ങൾ. അനിവാര്യം ഈ മാറ്റം. ആദിവാസികളുടെ വനത്തിലുള്ള അവകാശം ഏതാണ്ട് ഇല്ലാതാക്കുകയും 1976 അവർക്ക് വേണ്ടി ഇന്റഗ്രേറ്റഡ് ട്രൈബൽ ഡെവലപ്മെന്റ് പദ്ധതി നടപ്പിലാക്കി തുടങ്ങുകയും ചെയ്തതോടെയാണ് പരമ്പരാഗത കൃഷി രീതിയിൽ നിന്നും ആദിവാസികൾ പിൻവാങ്ങി തുടങ്ങിയത്. സൗജന്യമായി റേഷനരി കിട്ടിയപ്പോൾ പോഷകാംശം കുറഞ്ഞുവെന്ന് മാത്രമല്ല, കായികമായ അധ്വാനത്തിൽ നിന്നും പിൻവാങ്ങിയതും രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തിയെന്ന് ഗോത്രവിഭാഗത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ആദിവാസി വിഭാഗത്തിൽ തന്നെയുള്ള നിലമ്പൂർ സ്വദേശി ശ്യാംജിത്ത് പറയുന്നു. വിറ്റാൽ പണം ലഭിക്കുന്ന തേൻ, കുന്തിരിക്കം പോലുള്ള വനവിഭവങ്ങളാണ് കാട്ടിനുള്ളിൽ നിന്നും ആദിവാസികൾ കൂടുതലായി ശേഖരിക്കുന്നത്. പ്രാക്തന ഗോത്രവിഭാഗക്കാരായ ചോലനായിക്കർ ഇപ്പോഴും ഉൾവനങ്ങളിലാണ്. അവിടെ പട്ടിണി മരണമോ പോഷകാഹാര പ്രശ്നമോ ഇതുവരെ ഉണ്ടായിട്ടില്ല. പുനർജീവനം എന്ന പദ്ധതി. ആദിവാസികളുടെ മൺമറഞ്ഞ കൃഷി സമ്പ്രദായങ്ങൾ വീണ്ടെടുക്കാനുള്ള പുനർജീവനം എന്ന പദ്ധതി 2016 ഇടുക്കിയിലെ ചിന്നാറിൽ വനം വകുപ്പ് ആരംഭിച്ചിരുന്നു. ആദിവാസി സമൂഹങ്ങൾ പണ്ടുകാലങ്ങളിൽ കൃഷി ചെയ്തിരുന്നതും ഇപ്പോൾ പ്രചാരത്തിലില്ലാത്തതുമായ വിത്തിനങ്ങൾ കണ്ടെത്തി പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്യുകയായിരുന്നു ലക്ഷ്യം. ജൂണിൽ തായണ്ണൻ കുടി കോളനിയിൽ പദ്ധതിക്ക് തുടക്കമായി. പച്ചമുട്ടി, പൂവൻ രാഗി, കരിമുട്ടി, തൊങ്കൽ, നീലക്കണ്ണി, ശിരിഗേപ്പ തുടങ്ങി 7 പരമ്പരാഗത വിത്തുകൾ ശേഖരിച്ചു. ഇവ തായണ്ണൻകുടി കോളനിയിലെ 14 സ്ഥലത്ത് വിതച്ചു. ആദിവാസികളുടെ തനത് പച്ചക്കറിയും ഇതിനൊപ്പം കൃഷി ചെയ്തു. ജൈവകൃഷിയുടെ മേൽനോട്ടവും പരിപാലനവും വിളവെടുപ്പുമെല്ലാം ആദിവാസികൾ തന്നെയായിരുന്നു. വിളവെടുപ്പിന് ശേഷം വിത്ത് മഹോത്സവം സംഘടിപ്പിച്ച് വിത്തുകൾ വിതരണം ചെയ്യാനും പദ്ധതി മറ്റ് കോളനികളിലേക്കും വ്യാപിപ്പിക്കാനുമാണ് തീരുമാനിച്ചിരുന്നത്. ഇതിന് കൃഷിവകുപ്പിന്റെ സഹായവും തേടാൻ ധാരണയായി. അരിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആദിവാസികൾ ഉപയോഗിച്ചിരുന്ന വിത്തിനങ്ങൾ കാൽസ്യത്തിന്റെയും മറ്റ് ധാതുക്കളുടെയും അളവ് 100% കൂടുതലാണെന്ന് ഗവേഷകർ പറയുന്നു. ആദിവാസികളുടെ ആരോഗ്യകാര്യത്തിൽ തൽപരനായ ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥനാണ് ഇതിനെല്ലാം മുൻകൈയെടുത്തത്. അദ്ദേഹം സ്ഥലം മാറിപ്പോയതോടെ പദ്ധതി ഇടുക്കിയിലെ എല്ലാ ഊരുകളിൽ പോലും എത്തിയില്ല. തായണ്ണൻകുടിയിലും സമീപത്തെ 2 ഇപ്പോൾ റാഗി ഉൾപ്പെടെയുള്ള കൃഷി തുടരുന്നത്. ബന്ധപ്പെട്ട വകുപ്പുകളെല്ലാം ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ പരമ്പരാഗത കൃഷിക്കൊപ്പം നഷ്ടപ്പെട്ട ആരോഗ്യം കൂടി ആദിവാസികൾ വീണ്ടെടുത്തേനെ. തുടരും.